الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. أعوذ بالله السميع العليم من الشيطان الرجيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب، الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض، ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ربنا إنك من تدخل النار فقد أخزيته، وما للظالمين من أنصار. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا، ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا وآتنا ما وعدتنا على رسلك فلا تخزنا يوم القيامة، إنك لا تخلف الميعاد. صدق الله. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മള് സൂറത്ത് ആലി ഇംറാന്റെ അവസാന ഭാഗത്തേക്ക്, സമാപന ഭാഗത്തേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. 190-ാമത്തെ ആയത്ത് മുതലുള്ള ഇനിയുള്ള 10 ആയത്തുകളാണ് നമുക്ക് എടുക്കാൻ ഇന്നും നാളെയുമായിട്ട്. ഇൻഷാല്ലാ 2 ക്ലാസ്സുകളിലൂടെ ഈ സൂറത്ത് അവസാനിക്കും. മറ്റന്നാള് ബുധനാഴ്ച നമ്മൾ പുതിയ സൂറത്ത്, സൂറത്തു നിസാ ആരംഭിക്കും. ഇൻഷാല്ലാ നമ്മള് കുറെ കൂടി ആളുകളെ ഇതിലേക്ക് ചേർക്കാനും ഇത് കുറെ കൂടി വിപുലപ്പെടുത്താനും ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും, ഒരാളെ ഒരല്ലേ ഒരു കുടുംബം മറ്റൊരു 5 കുടുംബത്തെ കൂടി ക്ഷണിക്കുക, അങ്ങനെ ഒരു ഉത്തരവാദിത്തം പോലെ എല്ലാവരും ഇത് ഏറ്റെടുക്കും. നമുക്കിത് മാക്സിമം ആളുകളിലേക്ക് ഇതിന്റെ സന്ദേശം എത്തിക്കണം. അത് നമ്മുടെ വലിയൊരു ദയനീയമായ ബാധ്യതയാണ്, വലിയൊരു ഭാഗ്യമായി നമ്മൾ കാണുകയും ചെയ്യും. ഇൻഷാല്ലാ അല്ലാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോ അൽഹംദുലില്ലാ ധാരാളം ആളുകൾ, കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ് നിന്നൊക്കെ 6000 പേര് യൂട്യൂബിൽ എന്നെ കണ്ടു കഴിഞ്ഞു. ഇനി അത് ധാരാളം ആളുകൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ കേൾക്കും. അതൊരു വലിയ നേട്ടമായിട്ട് നമ്മൾ കാണുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സൂറത്ത് ആലി ഇംറാന്റെ അവസാന ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒന്നാമതായി ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊക്കെ നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുകയാണ്, ആ 10 ആയത്തുകളും കാണാതെ അങ്ങ് കുത്തിയിരുന്ന് പഠിക്കുക. കുറച്ച് അധ്വാനിച്ചാൽ വളരെയേറെ പഠിക്കും. ഒരുപാട് ആളുകൾ പഠിച്ചവരായിരിക്കും കാണാതെ, എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ അത് പഠിക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ 10 ആയത്തും എല്ലാ രാത്രിയിലും ഓതിയിരുന്നു എന്ന് ഹദീസുകൾ കാണാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, പ്രത്യേകിച്ച് അതിന്റെ തുടക്ക ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിയിട്ടാണ്, അല്ലെങ്കിൽ ആയത്ത് അവതീർണമായ രാത്രിയിലാണ് ഒരർത്ഥത്തിൽ ഏറെ കരഞ്ഞത് എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാവും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ആയിരുന്നു നബി അന്ന് അന്ത്യമുറങ്ങിയത്. കുറച്ചു കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആയിഷ റളിയല്ലാഹുവിനോട് പറഞ്ഞു, എനിക്ക് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ കുറച്ച് അവസരം നൽകണം. അങ്ങനെ അദ്ദേഹം നമസ്കാരത്തിലും പ്രാർത്ഥനയിലൊക്കെ കഴിഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എനിക്ക് കരയാൻ തുടങ്ങി. ആ കണ്ണുനീരുകൾ തന്റെ കിടക്കപ്പായല വരെ നനവ് അനുഭവപ്പെട്ടു. പിന്നീട് രാവിലെ ബിലാൽ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വിളിച്ചുണർത്താൻ വേണ്ടി വന്നപ്പോ, പങ്കെടുക്കാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വല്ലാതെ കരഞ്ഞ ഉറക്കച്ചോടുള്ള ഒരു അവസ്ഥയിലാണ് റസൂലിനെ കാണാൻ കഴിഞ്ഞത്. ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അള്ളാന്റെ റസൂലെ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുന്നത്? അത് ഗുഫ്ര ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖ്ഖറ, കഴിഞ്ഞു പോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പൊറുക്കപ്പെട്ട ഒരു മഹാവ്യക്തി വ്യക്തിയാണല്ലോ താങ്കള്. താങ്കൾ ഇങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ട് വല്ലാതെ കരയുന്ന എന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയഹ്തയാ ബിലാൽ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി അവതീർണമായ ആയത്ത്, ആ ഇന്ന ഫീ ഖൽഖി സമാവാത്തി വല്ലർ എന്ന് പറയുന്ന ആയത്തുകൾ കേട്ടാൽ എനിക്കെങ്ങനെ അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടാതിരിക്കാൻ കഴിയും? ആ ആയത്തുകൾ ഇന്നലെ രാത്രി അവതീർണമായ ആയത്തിന്റെ ഗാംഭീര്യത്തിലാണ് അള്ളാഹുവിന്റെ റസൂല് കരഞ്ഞത് എന്ന് പഠിക്കും. ഇത് റസൂലിന്റെ രാത്രി നമസ്കാരങ്ങളിലെ ഒരു പ്രധാന ആയത്തുകളാണ്. ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വളരെ കുഞ്ഞായിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ സഹോദരി കൂടിയായ മൈമുന റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നബി കൂടിയ ദിവസം അദ്ദേഹം നബിയുടെ വീട്ടിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കുറച്ച് എഴുന്നേറ്റ് നമസ്കരിക്കാൻ തുടങ്ങി. ആ നമസ്കരിക്കുന്നതിന് മുമ്പ് റസൂല് ഒലോക്കെ എടുത്ത് വന്നിട്ട് ഈ ആയത്തുകൾ പാരായണം ചെയ്തു. അങ്ങനെ അദ്ദേഹം സുബഹി നമസ്കാരത്തിന് മുമ്പായിട്ട് തഹജ്ജുദൊക്കെ നമസ്കരിച്ച് ആ കഴിയുമ്പോഴേക്കും പാങ്ക് കൊടുത്തു. അങ്ങനെ ഈ ആ 10 ആയത്തുകൾ പാരായണം ചെയ്തതിന് ശേഷം അള്ളാഹുലെ കൈയുർത്തിക്കൊണ്ട് അള്ളാഹുന്റെ റസൂല് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ജാൽ ഫീ ഖൽബി നൂറ വഫീ സംഈ നൂറ വഫീ ബസരി നൂറ വഫീ യമീനി നൂറ വഫീ ശിമാലി നൂറ ومن بين يدي نورا ومن خلفي نورا ومن فوقي نورا ومن تحتي نورا واظلم لي نورا يوم القيامه ذكرت من سلاينا وجارك اللهم اجعل في قلبي نورا الله عند كتابه القداس نيم ركنه وفي سمعي نورا عند كاذلوم وفي بصري عند كنلوم ഒഫി യമീനി എന്റെ വലതുഭാഗത്ത് നൂറ പ്രകാശം നിറക്കണേ. ഒഫി വാൻ ശിമാലി നൂറ എന്റെ ഇടതുഭാഗത്തും. ഒമിൻ ബൈനിയദയ്യ നൂറ എന്റെ മുന്നിലും. ഒമിൻ ഖൽഫി നൂറ എന്റെ പിന്നിലും. ഒമിൻ ഫൗഖി നൂറ എന്റെ മുകളിലും. ഒമിൻ തഹ്തി നൂറ എന്റെ പിന്നിലും. വഅളിം ലി നൂറ യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിലും നീ എനിക്ക് മഹത്തായ പ്രകാശം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നാം. അങ്ങനെ ഈ ആയത്തുകൾക്ക് വളരെയേറെ പ്രാധാന്യം ഉണ്ട്. അത് ആ ആയത്തുകളുടെ ആശയം ഗ്രഹിക്കുമ്പോഴും അതിൽ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളുടെ സാരാംശം ഉൾക്കൊള്ളുമ്പോഴും നമുക്ക് മനസ്സിലാവും. എന്താണ് ആയത്തുകളിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന ഫീ ഖൽഖി സമാവാതി വല്ലർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. ഈ ആയത്തുകൾ നമ്മൾ സമാനമായ ആയത്ത് ബക്കറ സൂറത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ന ഫീ ഖൽഖി സമാവാതി വല്ലർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വൽ ഫുൽകിൽ ലത്തി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉ നാസ് വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിമ്മാഇൻ ഫഹിയാ ബിഹിൽ അർളു ബഅദ മൗതിഹാ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബത്തിൻ വതസ്രീഫിർ റിയാഹി വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ്സമാഇ വല്ലർളി. ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 160-ന് ശേഷമുള്ള ആയത്തുകളിൽ ഒന്നാണ്. നിങ്ങൾ ആ ഭാഗം കേട്ടാൽ കുറെ കാര്യങ്ങൾ അതിന്ന് മനസ്സിലാവും. ഒന്നും കൂടി അർത്ഥം നോക്കൂ. ഇന്ന ഫീ ഖൽഖി സമാവാതി, ഇന്ന തീർച്ചയായും ഫീ ഖൽഖി സമാവാതി ആകാശങ്ങളുടെ സമാവിജമാണ് സമാവാതി, ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ. വല്ലർളി ഭൂമിയുടെയും ആകാശങ്ങളുടെയും സൃഷ്ടിയിൽ. വഖ്തിലാഫ് ഇഖ്തിലഫ് ഇഖ്തലഫ ഇഖ്തലിഫ് ഇഖ്തിലാഫ് മാറി മാറി വരുന്നതിലും. അല്ലൈല രാത്രി വൻ നഹാർ പകലും, രാത്രിയും പകലും മാറി മാറി വരുന്നതിലും. ലായാത്ത് ആയത്തും ജം ആയാത്ത് ദൃഷ്ടാന്തങ്ങളുണ്ട്. ലി ഉലിൽബാബ് ബുദ്ധിയുള്ളവർക്ക്, കാമ്പുള്ള ആളുകൾക്ക്, ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിയിലോ രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒന്നുകൂടി നോക്കൂ, ഇപ്പൊ തന്നെ പഠിക്കണം, അത് വളരെ എളുപ്പമുള്ള വാക്കുകളാണ്, ഇത് വേറെ പുതിയതൊന്നുമില്ല. ഇന്ന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർളി, തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും, വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാവും പകലും മാറി മാറി വരുന്നതിലും, ലായാത്തിൽ ഉലിൽ അൽബാബ് ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ലായാത്തിൻ തീർച്ചയായും ധാരാളം, തീർച്ചയായും ധാരാളം ദൃഷ്ടാന്തങ്ങൾ, വടലാക്ക് തീർച്ചയാന്നുള്ളതിനോട് ധാരാളം ദൃഷ്ടാന്തങ്ങൾ. അടുത്ത ആയത്തും കൂടി നോക്കാം. അല്ലദീന യദുക്കുറൂന അല്ലാഹ, ആ ഉലുൽ അൽബാബ് ഉണ്ടല്ലോ, ബുദ്ധിയുള്ള മനുഷ്യർ, ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യർ, അല്ലദീന അക്കൂട്ടരി യദുക്കുറൂന, സ്മരിക്കുന്നവരാണ്, ഓർക്കുന്നവരാണ്, അല്ലാഹ അല്ലാഹുവിനെ, ഖിയാമൻ നിന്നുകൊണ്ടും, വഖുഊദൻ ഇരുന്നു കൊണ്ടും, വാലാ ജുനൂബിഹിം പാർശ്വങ്ങളിലായിക്കൊണ്ട് അഥവാ കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്, വയതഫക്കറൂല അവർ ചിന്തിക്കുന്നവരുമാണ്, തഫക്കർ തഫക്കർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ, ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർളി ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ്. ആ ചിന്തയിൽ നിന്നവർ പറഞ്ഞു പോകും, റബ്ബനാ ഞങ്ങളുടെ നാഥ, മാ ഖലഖ്ത, നീ സൃഷ്ടിച്ചിട്ടില്ല, ഹാദാ ഇതൊന്നും ബാത്തില, വെറുതെ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്നവർ പറയും. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധൻ, നിന്റെ പരിശുദ്ധി വാഴ്ത്തപ്പെടട്ടെ. ഫഖിനാ ഫ അതിനാൽ കാത്തു രക്ഷിക്കണേ, നാ ഞങ്ങളെ, അതിനാൽ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ, അതിനാൽ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ, അദാബന്നാർ നരകശിക്ഷയിൽ നിന്ന്. ഒന്നുകൂടി നോക്കുക, രണ്ടാമത്തെ ആയത്ത്, അല്ലദീന യദുക്കുറൂന അല്ലാഹ, അല്ലദീന യദുക്കുറൂന, അവർ സ്മരിക്കുന്നവരാണ്, അല്ലാഹ അല്ലാഹുവിനെ, ഖിയാമൻ നിന്നുകൊണ്ടും, വഖൂദൻ ഇരുന്നു കൊണ്ടും, വാലാ ജുനൂബിഹിം കിടന്നുകൊണ്ടും, വയതഫക്കറൂന അവർ ചിന്തിക്കുന്നവരുമാണ്, ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർളി ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ്. റബ്ബനാ, എന്നിട്ട് അവർ പറയും, ഞങ്ങളുടെ നാഥ, മാ ഖലഖ്ത, നീ സൃഷ്ടിച്ചിട്ടില്ല, ഹാദാ ഇതൊന്നും ബാത്തില, വെറുതെ, സുബ്ഹാനക, നീ എത്ര പരിശുദ്ധൻ, ഫഖിനാ, അതിനാൽ നീ ഞങ്ങളെ രക്ഷിക്കണമേ, കാത്തു രക്ഷിക്കണമേ, അദാബന്നാർ നരകശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ. സാരവത്തായ ആയത്താണ്. ആദ്യത്തെ ആയത്തിൽ പറഞ്ഞതെന്താണ്? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. ഇത് വിശുദ്ധ ഖുർആനിന്റെ വളരെ പൊതുവായ ഒരു വലിയ പ്രഖ്യാപനമാണ് പല ഭാഗത്തും. ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മുടെ വിഷയവുമായി, നമ്മൾ പറഞ്ഞു വന്ന ഉഹുദ് അല്ലെങ്കിൽ അഹ്ലി കിതാബുകാരും മുശ്രിക്കളുമായുള്ള സംവാദവുമായി ബന്ധപ്പെട്ടതിന്റെ ഒരു ചർച്ച എന്താന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് അത്ഭുതങ്ങൾ കാണിക്കാനാണ് ഇവർ ആവശ്യപ്പെട്ടത്. ഈ പ്രവാചകരാണെങ്കിൽ മുൻകാല പ്രവാചകന്മാരൊക്കെ പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുണ്ടല്ലോ, അത്ഭുതം കാണിക്കാം. ഇതിനെ സംബന്ധിച്ച് ഒരു സംഭവം ഉദ്ധരിക്കാറുണ്ട്, ഒരു ചില ഹദീസുകളിൽ ഉദ്ധരിച്ചായിരിക്കും ഇബ്നു കസീറൊക്കെ ആ സംഭവം ഉദ്ധരിക്കുന്നത്. അത്തത്ത് ഖുറൈശുൻ അൽ യഹൂദ ഫഖാലു, ഖുറൈശികൾ യഹൂദന്മാരടുത്ത് വന്നു, എന്നിട്ട് അവർ പറഞ്ഞു, ബിമാ ജാഅക്കും മൂസ ബിന്നൽ ആയാത്ത്, മൂസ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളുമായി കൊണ്ടുവന്നത്, എന്തൊക്കെ ദൃഷ്ടാന്തങ്ങളാണ് കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ച് അവർ ചോദിച്ചു. മൂസാ നബി അലി യഹൂദന്മാരോടാണ് മുശ്രിക്കൾ വന്നിട്ട് ചോദിക്കുന്നത്, ഖുറൈശികൾ മൂസ എന്തെല്ലാം ദൈവിക ദൃഷ്ടാന്തങ്ങളാണ് കൊണ്ടുവന്നത്. കാലു അവർ പറഞ്ഞു, അസാഹു വടി, വയദഹു വയദഹുൽ ബൈളാ, അദ്ദേഹത്തിന്റെ പ്രകാശമാനമാകുന്ന കൈ, ലിന്നാദിരീൻ കാഴ്ചക്കാർക്ക്, അതായത് കൈകക്ഷത്തിൽ വെച്ച പ്രകാശം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ദൃഷ്ടാന്തം. പിന്നെ അവര് അത്തവും നസാറ പിന്നെ അവര് ക്രിസ്ത്യാനികളെ എടുത്തുപോയി. ഇപ്പൊ കാലു എന്നിട്ട് അവർ ചോദിച്ചു, കൈപ്പക്കാൻ ഈസാഫിക്കും, നിങ്ങളുടെ അടുക്കൽ ഈസാ അലൈഹി സ്വലാം എങ്ങനെ ഉണ്ടായിരുന്നു? കാലു അവർ പറഞ്ഞു, കാനയുബിരി ഉല്ലക്മോ വല്ല പ്രസവയുഹിയിൽ മൗത്ത, അദ്ദേഹം വെള്ളപ്പാണ്ടുള്ളവരുടെയും കുഷ്ഠരോഗികളുടെ ഒക്കെ രോഗം മാറ്റും, അതേപോലെ തന്നെ മരിച്ചവരെ ജീവിപ്പിക്കും. അങ്ങനെ ഫത്തവ് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേനിയുടെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, ഉദോ ലന റബ്ബക, നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. യജാലു ലന സഫാ ദഹബ, സഫാ മല, ഞങ്ങൾക്ക് സഫാ മല ഒരു സ്വർണമലയാക്കി തരാൻ നീ വേണ്ടി. അങ്ങനെ അവർ അത്ഭുതം കാണിക്കാൻ, സഫാ മല ഒരു സ്വർണമലയാക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം നിന്റെ പ്രവാചകത്വം തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, സഫാ മല സ്വർണമലയാക്കി തീർക്കണം. ഫദാറബ്ബഹു, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അസ്സവജല്ല ഫനസലത്ത, അപ്പോൾ അവതീർണമായി. ഇന്ന ഫി ഖൽഖിസ് സമാവാത്തി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലായാത്തിൽ ലിഉലിൽ അൽബാബ്. ഈ ആയത്ത് അവതീർണമായി. കാല, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫല്ലതഫക്കറു ഫീഹാ, എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചോളീൻ. എന്ന് പറഞ്ഞാൽ ഒരു മല സ്വർണ്ണാക്കുകയോ ഒരു മാജിക്കോ ഒരു താൽക്കാലികമോ വലിയ എന്തെങ്കിലും അത്ഭുതങ്ങളോ കാണിക്കലല്ല. മനുഷ്യ ചിന്തയെ ഉണർത്തുകയും മനുഷ്യന്റെ ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കുകയും അവനിൽ വലിയ ബോധങ്ങൾ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ദൃഷ്ടാന്തങ്ങൾ, ആ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ അവരുടെ മുമ്പിൽ സമർപ്പിച്ചത്. ഇത് നമുക്കും പറ്റുന്ന ഒരു വലിയ ബന്ധത്താണ്. നമ്മളെ ആളുകൾ ചിലപ്പോൾ വലിയ അത്ഭുതങ്ങളായിട്ട് ചിലപ്പോഴൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഓരോന്ന് കാണിക്കണം. ഇപ്പൊ ഈ അടുത്ത് എന്നോടൊരാള് ഒരു 100 എത്രയോ 1000 കൊല്ലം മുമ്പ് 500 കൊല്ലം മുമ്പായിട്ട് മരിച്ചു പോയ ഒരാളുടെ മയ്യത്ത് ഒരനക്കോ പറ്റിയിട്ടില്ല എന്നുണ്ട് അതിന്റെ വീഡിയോ കാണിച്ചു തന്നെ. അപ്പൊ നോക്കുമ്പോ ആ മയ്യത്ത് ഇങ്ങനെ തുറന്നു നോക്കുമ്പോ അതേപോലെ തന്നെ ഹാഫിളായ ആളാണ്, മഹാത്ഭുതം എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ അതിൽ അത്ഭുതം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല നിരീക്ഷിച്ചു. പക്ഷെ ഞാനപ്പോ നിരീക്ഷിച്ചു നോക്കുമ്പോ ആ തുണി പോലും പുതിയ തുണിയാണ്. ഇനിയിപ്പോ ഈ ആൾക്ക് അത്ഭുതം ഉണ്ടായാലും കഫം പുടവൊക്കെ ഒരു കോറലും പറ്റിയിട്ടില്ല. പോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അത്ഭുതം ബോധ്യപ്പെടുത്തി തരാൻ ഈ ജാതി അത്ഭുതങ്ങൾ എന്താ വേണ്ട, അതിനേക്കാൾ എണ്ണിയാൽ ഒതുങ്ങാത്ത അത്ഭുതങ്ങൾ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യരെ അത്ഭുത പരതന്ത്രരാക്കുന്ന, മനുഷ്യനെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്ന ഒട്ടേറെ ദൃഷ്ടാന്തങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആല നിറച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവായി വരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേൽ ഈ സമൂഹത്തോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഞാൻ അത്ര അത്ഭുതകരമായ കാര്യങ്ങളല്ല, അതിനേക്കാൾ അപ്പുറം നിങ്ങളെ ചിന്തയെ ബോധ്യപ്പെടുത്തുന്ന, നിങ്ങളുടെ ആലോചനകളെ ബോധ്യപ്പെടുത്തി തരുന്ന വലിയ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ അവരുടെ മുമ്പിൽ സമർപ്പിച്ചത്. അതാണ് ആയത്ത് എന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇന്ന ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒരുപാട് ദൃഷ്ടാന്തം. നമ്മളിപ്പോ പുതിയ കാലത്ത് ശാസ്ത്ര വിദ്യാഭ്യാസമൊക്കെ നമ്മൾ ഒരുപാട് നേടിയിട്ടുണ്ട്. ഈ ശാസ്ത്ര വിദ്യാഭ്യാസത്തിന് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വ ഖുഊദം വ അലാ ജുനൂബിഹിം വ യതഫക്കറൂന ഫി ഖൽഖിസ് സമാവാത്തി വൽ അർദ്. അങ്ങനെ ആ അള്ളാഹുവിന്റെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അത്ഭുതം കൂറുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ, അള്ളാഹുവിനെയാണ് അയാൾ ഓർക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടൊക്കെ അള്ളാഹുവിനെ സ്മരിക്കുന്ന മനുഷ്യർ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമെന്നാ പറയുന്നത്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കും. ഇപ്പൊ നമ്മുടെ ശാസ്ത്ര ലോകം, അല്ലെ നമ്മുടെ ശാസ്ത്ര വിദ്യാർത്ഥി ലോകമൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്നു. പക്ഷെ അവിടെ ഒക്കെ ഉള്ള ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, അതിങ്ങനെ പഠിക്കുന്നു എന്നല്ലാതെ ഇതിന്റെ പിന്നിലുള്ള ഒരു ശക്തിയെ കുറിച്ച് ഒരു ചിന്തയും നടത്തുന്നില്ല എന്നതാണ് ദുഃഖകരമായ ഒരു സംഗതി. ഇപ്പോ ഞാനിപ്പോ ഈ ഇന്നലെ ഇരുന്നിട്ട് ഞാൻ സൂര്യനെ കുറിച്ച്, അതേപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ വിസ്തൃതിയെ കുറിച്ച്, സൗരയൂഥത്തെ കുറിച്ചൊക്കെ ഒരുപാട് യൂട്യൂബിലും ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചു. ഓരോന്ന് വായിക്കുമ്പോഴും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങൾ നിറയുക. കാരണം അതിലേക്ക് പോയാൽ പിന്നെ എന്റെ ക്ലാസ് ചെയ്യുന്നില്ല. അത്രയേറെ അത്ഭുതങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ പറയുന്നു എന്നല്ലാതെ ആരാണ് ഇതിന്റെ പിന്നിൽ, ആരാണ് ഈ അത്ഭുതങ്ങൾ സംവിധാനിച്ചത്, എങ്ങനെയാണ് ഇത് ഉണ്ടായത് എന്നതിനെ കുറിച്ച് ഒരു തരി പോലും ചിന്തിക്കാത്ത ഒരവസ്ഥയാണ് ആധുനിക ലോകത്തുള്ളത്. സൂര്യനെ കുറിച്ച് ഞാൻ കേട്ടു. അപ്പൊ ഇന്നലെ സൂര്യൻ എന്ന് പറയുന്നത് സൗരയൂഥത്തിന്റെ 90% ഉയരറ്റ സൂര്യനാണ്. നമ്മൾ വിചാരിക്കുന്ന വലിപ്പമൊന്നുമല്ല, ഭൂമിയേക്കാൾ 13 ലക്ഷം മടങ്ങ് വലുതാണ്. ഭൂമിയേക്കാൾ 333,000 ഇരട്ടി ഭാരം സൂര്യനുണ്ട്. സൂര്യനിൽ ഏതാണ്ട് 78%, 78% ഒക്കെ ഹൈഡ്രജനാണ്. ഈ ഹൈഡ്രജൻ ഫ്യൂഷനിലൂടെ ഹീലിയമായി മാറുമ്പോഴാണ് ഇത്രയേറെ ഊർജം പ്രവഹിക്കപ്പെടുന്നത്. ആ ഊർജത്തിന്റെ അളവും തോതൊക്കെ എന്റെ വായത്തുള്ള കൊള്ളാത്ത അത്രയും വലുതാണ്. പക്ഷെ ഇതാരാണ് ഈ സംവിധാനം ഒരുക്കിയത്? ഇനി അങ്ങനെ ഉണ്ടാകുന്ന ഊർജത്തെ പല രീതിയിൽ ലഘൂകരിച്ച് മറ്റൊരു രൂപത്തിലാക്കി, വേറൊരു ഘടനയിലാക്കി, മറ്റൊരു ഘടനയിലാക്കി, അവസാനം 15 കോടി കിലോമീറ്റർ അകലെയുള്ള ഭൂമിയിലേക്ക് എത്തേണ്ട അളവിലെത്തുകയാണ്. നമുക്ക് ഈ കിട്ടുന്ന വെയിലും ചൂടൊക്കെ ഏതോ ഒരു ചെറിയ ചൂടിൽ നിന്നല്ല, എന്തോ ഭൂമിയുടെ പുറം ഭാഗത്ത് തന്നെയുള്ള വളരെ പുറമേ ഉള്ള ചൂട് തന്നെ 5500 ഡിഗ്രി സെൽഷ്യസ് ചൂടാണെന്ന് പറയും. 1.5 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂട് അതിന്റെ പോറിലുണ്ട് എന്ന് പറയപ്പെടുന്നു. ആരാണ് ഈ സംവിധാനമൊക്കെ ഒരുക്കുന്നത്? സൂര്യൻ എന്ന് പറയുന്നത് കേവലം ഒരു നക്ഷത്രമാണ്. സാധാരണ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ സൂര്യനേക്കാൾ വലിയ നക്ഷത്രമുണ്ട്, ചെറിയ നക്ഷത്രമുണ്ട്. ഒരു സാധാരണ വലിപ്പമുള്ള നക്ഷത്രമാണ് യഥാർത്ഥത്തിൽ സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യൻ ഉൾക്കൊള്ളുന്ന ഗാലക്സിയിൽ പോലും 30,000 കോടി നക്ഷത്രങ്ങൾ. ഓരോ ഒരു സൂര്യൻ തന്നെ ഭൂമിയുടെ എത്രയോ വലുത് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളൊക്കെ എത്രയോ അത്ഭുതങ്ങളാണ്. ആരാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നത്? ഇതിന്റെ വലിപ്പത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ മുമ്പ് അന്ന് നടന്ന ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഭൂമിയുടെ വലിപ്പം നമ്മൾ ചിന്തിക്കണം, അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. യഥാർത്ഥ വിശ്വാസി അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കി വെച്ച അള്ളാഹുവിന്റെ ആയാത്തുകളായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പ്രപഞ്ചത്തെയും ജീവജാലങ്ങളെയും അതിന്റെ സൃഷ്ടിഘടനയെയും സൃഷ്ടി വൈഭവത്തെയും കുറിച്ച് ചിന്തിച്ചു പോകണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അയാൾ പറഞ്ഞു പോകുക, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചവനെ നീ ഇതിനെ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് പറഞ്ഞു പോകുക. കാരണം ഇതിന്റെ പിന്നിൽ അത്ഭുതകരമായ ഒരു സൃഷ്ടികർത്താവിന്റെ സൃഷ്ടി വൈഭവമുണ്ട്. ശാസ്ത്രം എന്ത് വർത്തമാനമാണ് ആധുനിക ലോകത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന മറുപടി? എങ്ങനെയാണ് ഇതുണ്ടായത്? ഇത് യാദൃശ്ചികതയിൽ നിന്നുണ്ടായതാണ്. യാദൃശ്ചികതയിൽ നിന്നുണ്ടായ ഒരു സംഗതിക്ക് എങ്ങനെ ഇത്രയും കൃത്യമായ ആസൂത്രണം, ഇത്രയും വ്യക്തമായ ഘടന? ഒന്നിൽ മാത്രമല്ലല്ലോ, എല്ലാത്തിലും ഓരോ ജീവജാലങ്ങളിലും ഓരോ വസ്തുവിലും വളരെ കൃത്യമായ ഒരു ഘടന. എങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ നമുക്ക് രാവും പകലുണ്ടാകുന്നത് എങ്ങനെ? ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ്, ഭൂമി വട്ടം ചുറ്റുന്നത് കൊണ്ടാണ് രാവും പകലുണ്ടാകുന്നത്. ഭൂമിയുടെ അളവ് എത്ര കൃത്യമാണെന്നറിയും? ഭൂമി എങ്ങാനും പതുക്കെ കറങ്ങിയിരുന്നെങ്കിൽ പകല് കൂടിയനെ രാവ് കൂടിയനെ, ഭൂമി എങ്ങാനും സ്പീഡിൽ കറങ്ങിയിരുന്നെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് രാവും പകലും ഉണ്ടായേനെ. 24 മണിക്കൂർ കൊണ്ട് പകലും രാത്രിയും ഉണ്ടാകുന്ന വിധത്തിൽ ഒരു മണിക്കൂറിൽ 1700 കിലോമീറ്റർ സ്പീഡിൽ ഭൂമി എന്ന് പറയുന്ന വലിയൊരു പിണ്ഡത്തെ വട്ടം കറക്കുകയാണ്. ആരാണ് ഈ ഭൂമിക്ക് സ്പീഡ് നിശ്ചയിച്ചത്? ആരാണ് ഭൂമിയെ 15 കോടി കിലോമീറ്റർ അകലെ കൊണ്ടുവന്ന് നിർത്തിയത്? ആ ഭൂമി തന്നെ സൂര്യനെ ഒരു മണിക്കൂറിൽ 100,000+ കിലോമീറ്റർ വേഗതയിൽ, ഒരു മണിക്കൂറിൽ 100,000+ കിലോമീറ്റർ വേഗതയിൽ ഇത്രയും ഭീമാകാരമായ സൂര്യനെ വട്ടം ചുറ്റിക്കൊണ്ടാണ് കാലങ്ങൾ ഉണ്ടാകുന്നത്. രാവും പകലൊക്കെ ഉണ്ടാകുന്നു, നമ്മൾ ജനിച്ചോടും ഒരു രാവും പകലും കാണുന്നോണ്ട് രാത്രിയുടെയും പകലിന്റെ അത്ഭുതം നമുക്ക് മനസ്സിലാകുന്നില്ല. ഇഖ്തിലാഫില്ലൈലി വന്നഹാറ് നമുക്ക് മനസ്സിലാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ ചോദിക്കുന്നില്ല, അള്ളാഹു തആല രാത്രി മാത്രമാക്കിയിരുന്നുവെങ്കിൽ വരെ രാത്രി മാത്രമാക്കിയിരുന്നെങ്കിൽ ആരാങ്ങൾക്കൊരു പകല് കൊണ്ടു തോന്നി തരാനുള്ള ഒരു ഇലാഹാരാണ്? അഫലാസ്മാവ് നിങ്ങൾ കേൾക്കുന്നില്ല, അബലാത്തസ്മാവ് നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അല്ല രാത്രി മാത്രമാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആരാ ഒരു പകല് കൊണ്ടുവന്ന് തരിക? വീണ്ടും ഖുർആൻ ചോദിച്ചു, കുല്ലാറായിത്തും പകല് മാത്രമാക്കിയിരുന്നെങ്കിലോ ഇലായോമിൽ ഖിയാമ നിങ്ങൾക്കൊന്ന് സമാധാനവും ശാന്തി അടയാനും ഒരു രാത്രി ആരാ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക? അവന്റെ കാരുണ്യത്താൽ രാവും പകലും അവനാക്കി തന്നിരിക്കുന്നു, അവന്റെ ഫളലുകൾ തേടാനും ശാന്തി അടയാനും വേണ്ടി രാവും പകലും അല്ലാഹ് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നു. വലാല്ലക്കും തസ്കുറൂൻ, നിങ്ങളെ നന്ദി കാണിക്കുന്നവരാകുന്നില്ലേ? അപ്പൊ ആരോ ഒരു വലിയ ആസൂത്രകൻ ഇതിന്റെ പിന്നിൽ ഉണ്ട് 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 എന്ന കാര്യം വ്യക്തമാണ്. അധികം ചിന്തിക്കാനൊന്നുമില്ല. ഏത് വസ്തുവിനെ കുറിച്ച് ചിന്തിച്ചാലും, ഏത് പ്രാപഞ്ചിക പ്രതിഭാസത്തെ കുറിച്ച് ചിന്തിച്ചാലും, ഏത് ഘടനയെ കുറിച്ച് ചിന്തിച്ചാലും അതിന്റെ പിന്നിൽ ഒരു യാദൃശ്ചികതയല്ല, വളരെ കൃത്യമായ ഒരു ആസൂത്രകൻ ഉണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഒരാസൂത്രകൻ ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഇത് നമ്മള് പ്രപഞ്ചത്തിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആയത്തെയും രാത്രിയും പകലും രണ്ട് ആയത്തുകളാക്കി അല്ല മാറ്റി. പരിശോധിച്ചു. അതില് ആ പകലിന് അവന് വിഭവങ്ങൾ തേടാൻ പറ്റുന്ന വിധത്തിലാക്കി തന്നിരിക്കുന്നു. ആ കാര്യങ്ങൾ ഖുർആനെ വിശദീകരിക്കുന്നുണ്ട്. എല്ലാം ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം, ആയത്തുകൾ വിശദീകരിക്കാതെ തീരില്ല. കാരണം ഖുർആൻ നൂറുകണക്കിന് സ്ഥലത്ത് ഭൂമിയെ കുറിച്ച്, സൂര്യനെ കുറിച്ച്, നക്ഷത്രങ്ങളെ കുറിച്ച്, ജീവജാലങ്ങളെ കുറിച്ച്, പ്രാപഞ്ചിക പ്രതിഭാസത്തെ കുറിച്ച്, രാത്രിയെ കുറിച്ച്, പകലിനെ കുറിച്ചൊക്കെ പറയുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആനിന്റെ ഏറ്റവും ബുദ്ധിപരമായ ശക്തമായ സമർത്ഥനം, നിങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇതിന്റെ പിന്നിൽ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്, ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രകനുണ്ട്. ആരാണോ ആ പ്രപഞ്ചത്തിന്റെ ആസൂത്രണം നടത്തിയത്, അവനാണ് ഇനി നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് പറയാനുള്ള അധികാരം. ഇതാണ് ഖുർആൻ പറയുന്ന സമർത്ഥനം. നോക്കൂ, സൂറത്ത് അഹ്റാഫിൽ 54-ാമത്തെ ആയത്ത് പഠിക്കേണ്ട ആയത്താ. അവനെ പഠിക്കും, എന്നാലും ഞാനൊന്ന് ഈ വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പറയാം. ഇന്ന റബ്ബക്കുമുല്ലാഹ, ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദി ഖലഖ സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാമിൻ സുമ്മ സ്തവാ അലൽ അർശ് യുഗ്ശി ലൈല നഹാർ يطلبه حسيثا والشمس والقمر والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين. നിങ്ങളുടെ നാഥനാണ് ആകാശ ഭൂമികളെ മുഴുവൻ 7-6 നാളുകൾ കൊണ്ട് സൃഷ്ടിച്ചത്. പിന്നീട് അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അവൻ പകൽ രാവിനെ പകലിന്മേൽ പൊതിയുന്നു. യുഗ്ശില്ലൈല നഹാർ, രാവിനെ പകലിമ പൊതിയുന്നു. പകലോ രാവിനെ തേടി കുതിക്കുന്നു. സൂര്യനും നക്ഷത്രങ്ങളും അതേപോലെ ചന്ദ്രനുമൊക്കെ അവന്റെ അധീനതയിലാക്കപ്പെട്ടിരിക്കുന്നു. അറിയുക, അവരാണ് സൃഷ്ടിപ്പിന്റെ അധികാരം, വല്ല കൽപ്പനയുടെ അധികാരവും. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ഘടനയും നിശ്ചയിച്ചത് അല്ലാഹുവല്ലേ? സൂര്യനെ നിർത്തേണ്ടടുത്ത് നിർത്തിയത് അല്ലാഹുവല്ലേ? ഭൂമിയുടെ സ്പീഡ് നിശ്ചയിച്ചത് അല്ലാഹുവല്ലേ? പ്രപഞ്ചത്തിന്റെ ഓരോ ഘടനയും നിശ്ചയിച്ചത് ഏതൊരു ശക്തിയാണോ ആ ശക്തിക്കാണ് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്ന് പറയാനുള്ള പരമാധികാരം. അപ്പൊ ഇതിങ്ങനെ ചിന്തിച്ചാൽ അള്ളാഹു നമുക്ക് ബോധ്യം വരും. അല്ലാതെ സഫാമല സ്വർണമലാക്കാലല്ല. അതിനേക്കാൾ അപ്പുറം എല്ലാ കാലത്തുമുള്ള ആളുകൾക്കും 100 അത്ഭുതങ്ങൾ തോന്നുന്ന അത്ഭുതകരമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുകയാണ് ഈ മഹാപ്രപഞ്ചം. ആ പ്രപഞ്ചത്തിന്റെ ഓരോ സൃഷ്ടിഘടനയും നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ ഈ ശാസ്ത്ര നമ്മള് വിദ്യാർത്ഥികളൊക്കെ ഇപ്പോഴത്തെ ചില ആളുകൾ ഈ വെറും ഈ ആദർശികതയാണ് പഠിക്കുന്നത്. മഹാനായ ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു നിരീശ്വരവാദിയുമായി സംസാരിക്കാൻ വേണ്ടി ഒരു സ്ഥലവും ദിവസമൊക്കെ നിശ്ചയിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് അത് അല്ലല്ല എന്നാണ് നിരീശ്വരവാദി പറഞ്ഞത്, അന്നാ സമർപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. പക്ഷെ ദിവസത്തിൽ സമയത്ത് നേരത്തെ തന്നെ യുക്തിവാദി എത്തി. പക്ഷെ ഇമാം അബു ഹനീഫയെ കാണുന്നില്ല. അദ്ദേഹം ഇങ്ങനെ എത്ര കാത്തിട്ട് കാണില്ല. അപ്പൊ ഇയാളിങ്ങനെ ബഹളം വെക്കാൻ തുടങ്ങി. പക്ഷെ കൊറേ സമയം കഴിഞ്ഞ് ഇമാം അബു ഹനീഫ അവിടേക്ക് എത്തുമ്പോ ഇദ്ദേഹം ബഹളം വെച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താ അത്ര നേരം വൈകിട്ട് ഇപ്പൊ സംസാരിക്കാൻ നേരമില്ലല്ലോ, എവിടെയായിരുന്നു പറഞ്ഞ സമയത്തിന് വരണ്ടേ? അപ്പൊ ഇമാം അബു ഹനീഫ പറഞ്ഞു, ഞാൻ വരാൻ വൈകിയ കാരണം എന്ന് പറയുന്നു, എനിക്ക് വരുന്ന വഴിക്ക് ഒരു പുഴ കടക്കി, പുഴക്കരികിൽ ചെന്നപ്പോ കടക്കാൻ ഒരു മാർഗമില്ല. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് സമയമൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ പെട്ടെന്ന് വെള്ളത്തിൽ കുറെ മരപ്പലകുകൾ അത് പൊന്തി വന്നു. ആ മരപ്പലകകളൊക്കെ കൂടി ചേർന്നൊരു വഞ്ചിയായി. ആ വഞ്ചി എന്റെ അടുത്തേക്ക് വന്നു. ഞാൻ അതിൽ കയറിയിരുന്നു. തുഴയപ്പോ അങ്കായൊന്നുമില്ല. പക്ഷെ അത്ഭുതം എന്നെ പറയണ്ടു, ഞാൻ ഉദ്ദേശിച്ചെടുത്തേക്ക് എന്നെയും കൊണ്ട് വഞ്ചി വന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. അതാണ് നേരെ വൈകാൻ കാരണം. ഇത് കേട്ടതോടുകൂടി യുക്തിവാദി എണീറ്റുന്നു. എന്ത് വർത്താനാണ്, ഈ ജാതി മനുഷ്യനായിട്ടാണോ വർത്താനം പറയാ? പച്ച നുണയല്ലേ ഈ പറഞ്ഞു കുട്ടിയത്? വെറുതെ വെള്ളത്തില് മരപ്പലകകൾ പൊന്തി വരുമോ? ഞാൻ അഥവാ എവിടുന്നെങ്കിലും ഒലിച്ചു വന്നതാണെങ്കിൽ അതെങ്ങനെ വഞ്ചിയാകുക? ആ വഞ്ചി എങ്ങനെ ഇയാളുടെ അടുത്തേക്ക് വരിക? ആ വഞ്ചി എങ്ങനെ ഇയാൾ ഉദ്ദേശിച്ചിടത്തേക്ക് ഇയാളെയും കൊണ്ട് തുഴഞ്ഞു സഞ്ചരിക്കുക? പച്ച അസംബന്ധം, വളരെ കൃത്യമായ അസംബന്ധമാണ് ഇയാൾ പറയുന്നത് എന്ന് പറഞ്ഞ് ബഹളം കൂട്ടിയപ്പോ ഇമാം അബു ഹനീഫ പറഞ്ഞു, ശരി നിങ്ങൾ പറഞ്ഞാ ശരി, ഒരു മരപ്പലക പോലും വെറുതെ ഉണ്ടാവില്ല, അത് വഞ്ചിയാകൂല, ആ വഞ്ചി ചലിക്കൂല എങ്കിൽ ഈ മഹാപ്രപഞ്ചം, ഈ മഹാപ്രപഞ്ചം അതെങ്ങനെ ചലിക്കും? അതെങ്ങനെ ആ പ്രപഞ്ചം എങ്ങനെ അത്ഭുതകരമായി ഉണ്ടാവും? അതെങ്ങനെ ചലിക്കും? അതെങ്ങനെ ആസൂത്രിതമായി നിലനിൽക്കും? അതിന്റെ പിന്നിലും ഉണ്ടാവില്ലേ ഒരു ശക്തി? ചർച്ച അവിടെ അവസാനിച്ചു എന്നാ ചരിത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി ഒരു സംഗതി വെറുതെ ഉണ്ടായി എന്ന് അംഗീകരിച്ചില്ല. അതിന്റെ പിന്നിൽ ഒരു ആസൂത്രണത്തിന്റെ പിന്നിൽ ഒരു ആസൂത്രകനും ഇല്ല എന്ന് അംഗീകരിച്ചില്ല. വളരെ കൃത്യമായി എല്ലാവരും അംഗീകരിക്കുന്ന 100% അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ പ്രപഞ്ചത്തിന്റെ ഓരോ അണുവിലും വളരെ കൃത്യമായ ആസൂത്രണമുണ്ട്. ഇപ്പൊ കൊറോണ വൈറസ് തന്നെ ഒരു ആസൂത്രണത്തിലല്ലാതെ അടുത്ത കയറൂര് വിട്ടിരുന്നെങ്കിലുള്ള അവസ്ഥകൾ ആലോചിച്ച് നോക്കിയേ. ഈ ഇവിടെ തന്നെ അല്ലേ, നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ പല ജാതി രോഗാണുക്കളുണ്ട്, പക്ഷെ നമ്മുടെ ശരീരത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം എന്ന് വെച്ചോണ്ടല്ലേ ഓരോ സംഗതിയെയും. കാലവർഷത്തിന്റെ മഴ അങ്ങ് നീണ്ടുപോയിരുന്നെങ്കിലോ, വേനൽക്കാലം അങ്ങ് നീണ്ടുപോയിരുന്നെങ്കിലോ, സൂര്യനൊന്ന് അടുത്തേക്ക് വന്നിരുന്നെങ്കിലോ, ഭൂമിയെ സൂര്യനെ ചുറ്റുന്ന ഭൂമി എങ്ങാനോ ഒന്ന് വിരുന്നു പോയാലോ സൂര്യന്റെ വീട്ടിലേക്ക്. ഇതൊക്കെ ആരാണ് ആസൂത്രണം ചെയ്തത്? അവയുടെ സ്പീഡ് കുറഞ്ഞാലോ കൂടിയാലോ? അപ്പൊ ഇതൊക്കെ വളരെ കൃത്യമായ ആസൂത്രണവും ആ ആസൂത്രകന്റെ വ്യവസ്ഥക്ക് വിധേയമായി ചലിക്കുകയും നീങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നെങ്കിൽ പിന്നെ ആ ആസൂത്രകനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നത് അപകടകരമാണ്. അതാണ് പറഞ്ഞത്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. അത് തന്നെ സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ടല്ലോ, ആകാശങ്ങളിൽ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ, അതിന്റെ അരികിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുന്നു, പക്ഷേ അതിനെക്കുറിച്ച് അവർ അശ്രദ്ധരായിക്കൊണ്ടാണ്. നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും അവർ ചിന്തിക്കുന്നില്ല. ഒമാ യുക്മിനു അക്സറുഹും ബില്ല, അവരിൽ അധിക പേരും അള്ളാഹു വിശ്വസിക്കുന്നില്ല. ഇല്ലാവഹും മുശ്രിക്കുൻ, അവർ പങ്കുകാരായിക്കൊണ്ടല്ലാതെ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ അവർ അതിൽ വിശ്വസിക്കുന്നില്ല. സത്യത്തിൽ നിരവധി അയ്യും മിന്നായത്തിന്റെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ അല്ലെ, ഓരോന്നും ഈ പ്രപഞ്ച ഭൂമിയെ തന്നെ സെറ്റ് ചെയ്ത ഭൂമിയെ കുറിച്ച് ചിന്തിക്കാൻ കൂടെ പറഞ്ഞല്ലോ, ഭൂമി തന്നെ ഒരു അത്ഭുതം. ഭൂമി എന്തുപോലെ നിൽക്കണം ഒന്നും പോലുമല്ല, ആ ഭൂമി ഇങ്ങനെ കറങ്ങുകയാണ്. ആരാണ് ഇതൊക്കെ സംവിധാനിച്ചത്? ആരാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്? ഒന്നാമത് ഇത്രയും വലിയൊരു പ്രപഞ്ചത്തെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ഇത്രയും വലിയ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായിത്തീരപ്പെട്ടു എന്തൊക്കെ പറഞ്ഞാലും ശരി, അതിൻ്റെ ഒരാ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു ബിഗ് ബാങ് തിയറിയിലൊക്കെ പൊട്ടിത്തെറിച്ചുണ്ടായതാണ് സംഭവിച്ചു. പക്ഷെ ആ ഉണ്ടായതൊക്കെ ഒരു പ്രത്യേക ആസൂത്രണത്തിൽ എങ്ങനെ വരുന്നത്? നമ്മളൊരു പാറയിൽ പാറ പൊട്ടിച്ചാല് പലതരം കല്ലുണ്ടാവും, ഇതൊക്കെ ഇത് ഉണ്ടായതൊക്കെ വൃത്താകൃതി. പക്ഷെ അതിനും ന്യായം പറഞ്ഞു, പക്ഷെ അതിനൊക്കെ ഒരു ആസൂത്രണം ഓരോന്നും ഓരോ സ്ഥലത്ത് പോയി നിർത്തണം എന്നാലേ തീരുമാനിച്ചത്? ബിഗ് ബാങ് തിയറിയിലൂടെ മഹാവിസ്ഫോടനത്തിലൂടെ പ്രപഞ്ചം രൂപപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിലെ ഓരോ ഗോളങ്ങളും ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ രണ്ട് സൂര്യന്മാർ കൂട്ടിമുട്ടിയിരുന്നെങ്കിലോ, പൊട്ടിത്തെറിച്ചപ്പോ സൂര്യന്റെ തൊട്ടരികത്ത് കൊണ്ടുപോയി ഭൂമിയെ വെച്ചിരുന്നെങ്കിലോ, ആ ഭൂമിയെ സൂര്യനെ ചുറ്റണം എന്നാലേ വ്യവസ്ഥ വെച്ചത്? ഇങ്ങനെ ചിന്തിച്ചാൽ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചവനെ നീ ഇതിനെ വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതിന്റെ പിന്നിൽ ശക്തമായ ഒരു സൃഷ്ടികർത്താവിന്റെ സൃഷ്ടി വൈഭവം അള്ളാഹ് ഞാൻ കാണുന്നുണ്ട്. ആ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ സത്യവിശ്വാസി പ്രാർത്ഥിച്ചു പോകും, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക, നീ എത്ര പരിശുദ്ധൻ, നിന്നെക്കുറിച്ച് പങ്കു ചേർത്തുകൊണ്ടും നിന്നെക്കുറിച്ച് തെറ്റായും പറയുന്നതിൽ നിന്നൊക്കെ നീ എത്രയോ പരിശുദ്ധനാണ്. നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ, നിന്റെ സ്തോത്രം വാഴ്ത്തപ്പെടട്ടെ. സുബ്ഹാന ഫഖിന അദാബന്നാർ, നീ ഒരുക്കി വെച്ചിട്ടുള്ള ആ നരക ശിക്ഷയിൽ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. നിന്റെ പരമാധികാരമാണ് ഇവിടെ, അള്ളാഹുവിന്റെ പരമാധികാരം ബോധ്യപ്പെടും. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും നക്ഷത്രങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും ജീവജാലങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും ഒരാൾ ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ പരമാധികാരം നമുക്ക് ബോധ്യപ്പെടും. നേരെ സൂറത്ത് യാസീനിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, വശംസു സൂര്യനും ഒരു ദൃഷ്ടാന്തമാണ്, തെജിരിയിലും മുസ്തഖറില്ലാഹാദ അതിന്റെ പാതയിലൂടെ സഞ്ചരിക്കും. പ്രതാപവാനായ സർവജ്ഞനായ അള്ളാഹുവിന്റെ നിർണയമാണ്. അതൊക്കെ സൂര്യനും ചലിക്കുന്നുണ്ടെന്നാ പറയുന്നത്, അതൊക്കെ അള്ളാഹുവിന്റെ നിർണയമാണ്. വൽക്കമറ ചന്ദ്രനും ഒരു ദൃഷ്ടാന്തമാണ്, ആയത്തുല്ലഹുമുല്ലൈൽ രാത്രി ഒരു ദൃഷ്ടാന്തമാണ്. ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്നൊക്കെ ഒരു സത്യവിശ്വാസി, ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയും, ആകാശത്തേക്ക് നോക്കിയാലും ഭൂമിയിലേക്ക് നോക്കിയാലും ജീവജാലങ്ങളിലേക്ക് നോക്കിയാലും ഏതിലേക്ക് നോക്കിയാലും അയാൾക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് യദുക്കുറുൻ അള്ളാഹ, അള്ളാഹുവിനെ കുറിച്ച ഓർമ്മയാണ്. നമ്മളൊരു ചെറിയ കുട്ടിയെ കണ്ടാൽ ആദ്യം അള്ളാഹുവിനെ ഓർമ്മ വരണം. 10 മാസങ്ങൾക്ക് മുമ്പ് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു ഏകകോശ ജീവിയായിരുന്നു ഈ കുഞ്ഞ്. അത്ഭുതകരമായി ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഉമ്മ അറിയാതെ കണ്ണും കയ്യും കാലും കാതും മൂക്കും കിഡ്നിയും നെഫ്രോണുകളും ഒക്കെ ഉള്ള അത്ഭുതകരമായ ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്തി തന്ന അള്ളാഹുവിനെയാണ് ഒരു കുട്ടിനെ കണ്ടാൽ ആദ്യം ഓർമ്മ വരേണ്ടത്. ഒരു സസ്യം കണ്ടാൽ അതിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇലകൾ മുഴുവൻ സൂര്യപ്രകാശ തട്ടുന്ന വിധത്തിൽ അതിനെ സെറ്റ് ചെയ്ത് അള്ളാഹുവിനെയാണ് ഓർമ്മ വരേണ്ടത്. എന്ത് കണ്ടാലും യദുക്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം, ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും നിന്നുകൊണ്ടും. ചില ഫുഖഹാക്കളൊക്കെ നിസ്കാരം ഇരുന്നുകൊണ്ടാകാം അല്ലെങ്കിൽ കിടന്നുകൊണ്ടാകാം, നിൽക്കാൻ വയ്യെങ്കിൽ ഇരിക്കാതിരിക്കാൻ വയ്യ കിടക്കാം എന്നൊക്കെ അതിന് മസല കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി എപ്പോഴും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഇങ്ങനെ ഓർക്കുകയും അവന്റെ മഹത്വത്തെ കുറിച്ച് ഓർക്കുകയും ചിന്തിച്ചുകൊണ്ടിരിക്കണം. മലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖകും മത്വാറ അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖ വജഅല ഖമറ ഫീഹിന്ന നൂറ വജഅല ശംസ സിറാജ അല്ലാഹു അംബതകും മിനൽ അർദി നബാത സൂറത്ത് നൂഹിലെ നൂഹ് നബി അലൈഹി സ്വലാം ആളുകളോട് ചോദിക്കണം, നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് എന്താ വിചാരിച്ചത്? അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് എന്താ നിങ്ങൾ ഗൗരവം കൊള്ളാത്തത്? അവരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ നൂഹ് നബി അലൈഹി സ്വലാം ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഈ അള്ളാഹുവിനെ കുറിച്ച് എവിടേക്ക് തിരിഞ്ഞാലും ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹുവിനെ ഓർമ്മ വരത്തക്ക വിധത്തിൽ അള്ളാഹു താല പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ച അത്ഭുതകരമായ അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും 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 ഉണ്ടായിരിക്കണം. അതാണ് ഈ ആയത്തെ നമ്മൾ ഓർത്തി. അപ്പൊ അല്ലദീൻ അന്നൊക്കെ അതാപന്നാർ നരക ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനെ ഞങ്ങൾ നീ കാത്തി രക്ഷിക്കണമേ എന്നാണ് അവിടെ പറഞ്ഞത്. പ്രാർത്ഥന തുടരുകയാണ്. ഈ പ്രാർത്ഥന നമ്മളൊക്കെ പഠിക്കേണ്ട പ്രാർത്ഥനകളാണ്. അള്ളാഹു താല തന്നെ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചുതരാം. ആദം നബി അലൈഹി സ്വലാമിൻ അള്ളാഹു തബ്ബത്തലക്കാതെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു പ്രാർത്ഥിപ്പിച്ചല്ലോ, തൗബ ചെയ്യിച്ചില്ലേ? അതേപോലെ അള്ളാഹു താല തന്നെ നമുക്ക് ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തരും. ഇങ്ങനെ ഒരു സത്യവിശ്വാസിയുടെ മനോമുഖരത്തിൽ ഉയർന്നു വരേണ്ട പ്രാർത്ഥന ഇങ്ങനെയാണ്. അയാള് പ്രാർത്ഥിക്കുകയാണ്, റബ്ബന ഞങ്ങളുടെ നാഥ, ഇന്നക്ക നിശ്ചയമായും നീ മൻ തുദ്ഖിലിന്നാറ മൻ തുദ്ഖിലി ആരെയെങ്കിലും നീ പ്രവേശിപ്പിച്ചാൽ അന്നാറ നരകത്തിൽ. റബ്ബന ഞങ്ങളുടെ നാഥ, ഇന്നക്ക നിശ്ചയമായും നീ മൻ തുദ്ഖിലിന്നാറ ആരെയെങ്കിലും നീ നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ ഫഖദ് അഖ്സൈതഹു നീ അവനെ നിന്ദിച്ചത് തന്നെ, തീർച്ചയായും നീ അവനെ നിന്ദിച്ചു. ഒമാലിമീന അക്രമികൾക്കില്ല, അക്രമികൾക്ക് ഉണ്ടാവുകയില്ല. മിൻ അൻസാർ ഒരു സഹായിയും ഉണ്ടാവുകയില്ല, അക്രമികൾക്കൊരു സഹായിയും ഉണ്ടാവുകയില്ല. അപ്പോ ഇവിടെ ആ പ്രാർത്ഥന വീണ്ടും തുടരാണ്. അള്ളാഹുവേ 192 പറഞ്ഞില്ല, നൂറ്റി 192 ഞാൻ ഇപ്പൊ ഉദ്ധരിക്കുന്നത്. 192 ആയത് തന്നെയാണ് ഞാൻ ഉദ്ധരിക്കുന്നത് കേട്ടോ. ആ റബ്ബന ഞങ്ങളുടെ നാഥ, ഇന്നക്കമൻ തുദ്ഖില അല്ല സോറി അതന്നെ ഇന്നക്കമൻ തുദ്ഖിലിന്നാറ നീ ആരെങ്കിലും നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ ഫഖദ് അഖ്സൈതഹു അവനെ നീ നിന്ദിച്ചത് തന്നെ. ഒമാലിൽ ലാദിമീന അക്രമികൾക്കുണ്ടാവുകയില്ല. മിൻ അൻസാർ ഒരു സഹായം ഉണ്ടാവില്ല. ആരെങ്കിലും ഒരാള് ആ അള്ളാഹുവിന്റെ നരകത്തിൽ ഒരാൾ പോയി പതിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ഏറ്റവും വലിയ നഷ്ടമാണ്. ഇപ്പൊ വലിയ അഹങ്കാരത്തോടും ഗർവോടും കൂടിയൊക്കെ പ്രവാചകനെ വിമർശിച്ച് ഇസ്ലാമിനെയും പരിഹസിച്ച് ധിക്കാരത്തിന്റെ നിലപാടെടുക്കുന്ന ഈ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ അദാബുൽ ഹൂൻ എന്ന് കൂടാൻ പറയുന്നത് നിന്ദ്യമായ ശിക്ഷ, ആരും പരിഗണിക്കാത്ത, ഒരു രക്ഷയും കിട്ടാത്ത, വല്ലാത്ത ദയനീയമായ നരക ശിക്ഷയിൽ ഒരാൾ വന്ന് പതിച്ചാൽ പിന്നെ അവൻ നിന്ദനായി തീർന്നത് തന്നെയാണ്. നരകത്തില് നമ്മളൊക്കെ ഒരു പേടിക്കേണ്ട ഒരു കാര്യമാണ്. പഠിച്ചവനെ ഞങ്ങളെ നീ നിന്ദനാക്കല്ലേ? നമ്മളൊക്കെ എന്താ ഇതിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും നരകത്തിൽ പോയി പതിച്ചാൽ നമ്മളൊരു അവസ്ഥ ആലോചിച്ച് നോക്കെ, ഒരാൾക്ക് നമ്മളെ രക്ഷിക്കാൻ ആരും വരൂല, ഒരാൾ തിരിഞ്ഞു നോക്കൂല, ഒരാൾ സഹതാപം പോലും കാണിക്കൂല എന്നുള്ളത്. അങ്ങനെ ഉണ്ടല്ലേ, നമുക്കൊരു ശിക്ഷയോ നമുക്കൊരു വിഷമം ഉണ്ടായാല് ദുനിയാവിലെ നമ്മളോടൊരു സഹതാപമെങ്കിലും ആൾക്കാർ ചിലരൊക്കെ കാണിച്ചിട്ടുണ്ട്, എത്ര തെറ്റ് ചെയ്താലും. പക്ഷെ നരകത്തിൽ കിടക്കുന്നവനോട് സ്വന്തം മക്കൾ സ്വർഗത്തിൽ ഉണ്ടാവും, ഭാര്യ സ്വർഗത്തിൽ ഉണ്ടാവും, ഉമ്മ സ്വർഗത്തിൽ ഉണ്ടാവും, നേതാക്കന്മാരും അനുയായികളൊക്കെ സ്വർഗത്തിൽ ഉണ്ടാവും. അപ്പോഴായിരിക്കും നമ്മൾ നരകത്തിൽ കിടക്കുമ്പോൾ നമ്മളെ നിന്ദിച്ച പോലെ ആയിരിക്കും അവരടക്കം ഉണ്ടാകും, നമ്മളോടൊരു സഹതാപം പോലും അവർ കാണിക്കില്ല. അതുകൊണ്ടാണ് നീ ആരെങ്കിലും നരകത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ നിന്ദ്യനായത് തന്നെ. കാരണം ഒമാദില്ലാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് ഒരു സഹായം അവിടെ ഉണ്ടാവില്ല, ഒരാളും തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് റബ്ബെ ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. റബ്ബന ഞങ്ങളുടെ നാഥ, ഇന്നനാ സമിഅന മുനാദിയൻ യുനാദി ലില്ലീമാനിയൻ ആമിനു ബിറബ്ബിക്കും ഫആമന്ന റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്ന സയ്യിആത്തിന വതവഫന മഅൽ അബ്റാർ. റബ്ബന ഞങ്ങളുടെ നാഥ,
ഇന്നനാ സെമിയോനാ, നിശ്ചയമായും ഞങ്ങൾ കേട്ടിരിക്കുന്നു. മുനാദിയൻ ഒരു വിളിയാളനെ, യുനാദി അദ്ദേഹം വിളിക്കുന്നു, ലില്ലീമാൻ സത്യവിശ്വാസത്തിലേക്ക് വിളിക്കുന്ന ഒരാളെ വിളിയാളെ ഞങ്ങൾ കേട്ടിരിക്കുന്നു. എന്താണ് അദ്ദേഹം വിളിക്കുന്നത്? അന്നാമിനു, നിങ്ങൾ വിശ്വസിക്കുവേ. ആരിൽ? റബ്ബക്കും. അന്നാമിനോ ബി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബില് നിങ്ങൾ വിശ്വസിക്കുവേ എന്ന് അയാൾ വിളിച്ചു പറയുന്നു. ഫാമന്ന, അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചു. റബ്ബന, ഞങ്ങളുടെ നാഥ, ഫഗ്ഫിർ ലന, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണമേ. ദുനൂബന, ദംബുജമു ദുനൂബ്, ഞങ്ങളുടെ പാപങ്ങള്. വക്കഫിർ അന്ന, ഞങ്ങളിൽ നിന്ന് നീ മായ്ച്ചു കളയണമേ. സയ്യാത്തിന, ഞങ്ങളുടെ ചെറുദോഷങ്ങള്, തിന്മകള്. വതവഫന, തവഫ മരിപ്പിക്ക, തവഫന, ഞങ്ങളെ നീ മരിപ്പിക്കണമേ. നാല് അബ്റാർ, ബാറുഞ്ചമും അബ്റാർ എന്ന് പറഞ്ഞാല് പുണ്യവാന്മാരുടെ കൂടെ നീ ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥനയും ഒന്നുകൂടി നോക്കൂ. റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നന സെമിയോന, ഞങ്ങൾ നിശ്ചയമായി ഞങ്ങൾ കേട്ടു. മുനാദി എന്ന ഒരു വിളിയാളൻ, ആരാണ് ആ വിളിയാളൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂല് വിളിച്ച് അദ്ദേഹം റസൂലെ, അദൂ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക്, അലാ ബസീറ, ഒരു ഉൾക്കാഴ്ചയോട് കൂടി ക്ഷണിക്കുന്നു എന്നാണോ? അള്ളാഹുലേക്ക് സദുപരിസ്ഥത്തോടു കൂടി വിളിക്കണം എന്നുള്ള വിളി നടപ്പാക്കിയ ആളാണ് റസൂൽ. ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച ആളാണ്. അതുകൊണ്ടാണ് റസൂലിനെ ഇവിടെ ഒരു വിളിയാളൻ എന്ന് നമുക്ക് സൂചിപ്പിച്ചത്. അദ്ദേഹം എന്താ വിളിച്ചു പറയണത്? അന്നാമിനൂ ബി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ, എന്റെ റബ്ബിൽ എന്നല്ല, നിങ്ങളുടെ റബ്ബിൽ നിങ്ങൾ വിശ്വസിക്കുവേ എന്ന് പറഞ്ഞ ഒരു ഒരു വിളിയാളന്റെ, ഒരു പ്രവാചകന്റെ വിളി ഞങ്ങൾ കേട്ടു. അങ്ങനെ ഞങ്ങൾ ഫാമന്ന, ഞങ്ങൾ വിശ്വസിച്ചു നാഥ, അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിച്ചത്. അതുകൊണ്ട് റബ്ബന, ഞങ്ങളുടെ നാഥ, ഫൗത്രലന, ഞങ്ങൾക്ക് ഇനി പൊറുത്തു തരണമേ. ദുനൂബന, ഞങ്ങളുടെ പാപങ്ങൾ. വക്കഫിർ അന്ന, ഞങ്ങളിൽ നിന്ന് ഇനി മായ്ച്ചു കളയണമേ. സയ്യാത്തിന, ഞങ്ങളുടെ തിന്മകൾ, ചെറുദോഷങ്ങൾ. വതവഫന, ഞങ്ങളെ നീ മരിപ്പിക്കണമേ. കാരണം മുസ്ലിമായിട്ടാണ് മരിക്കേണ്ടത്. ഞങ്ങളുടെ അവസാനം വരെ മുസ്ലിം ഞങ്ങളെ മരിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ അവസാനം വരെ ഇസ്ലാമിനെ നിലനിർത്തണേ എന്നാണ് ആ പ്രാർത്ഥന. മാലബുറാർ, പുണ്യവാന്മാരുടെ കൂടെ ഞങ്ങളെ നീ മരിപ്പിക്കണമെന്ന് പറഞ്ഞാലും അവസാന ശ്വാസം വരെ ആ പുണ്യവാന്മാരെ പോലെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ എന്നാണ് പ്രാർത്ഥന. അല്ലാതെ ആ മരിക്കാൻ നേരത്തെ ഉണ്ടാവണേന്നല്ല. പകരം അതുവരെ ഈ ദീനിന്റെ മാർഗത്തിൽ നിലനിൽക്കാൻ റബ്ബെ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ എന്നാണ് പ്രാർത്ഥന. നോക്കൂ, റബ്ബന ഇന്നന സമിയോന മുനാദിയ യുനാദി ലില്ലീമാൻ, സത്യവിശ്വാസത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിളിയാളന്റെ വിളി ഞങ്ങൾ കേട്ടു. അദ്ദേഹം എന്താ പറഞ്ഞത്? നാമിനൂബി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ വിശ്വസിക്കുവീൻ. ഫാമന്ന, അപ്പോൾ അങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചു. അതുകൊണ്ട് റബ്ബന, ഞങ്ങളുടെ നാഥ, ഫഗ്ഫിർ ലന, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണമേ. ദുനൂബന, ഞങ്ങളുടെ പാപങ്ങൾ. വക്കഫിർ അന്ന, ഞങ്ങളിൽ നിന്ന് നീ മായ്ച്ചു കളയണമേ. സയ്യാത്തിന, ഞങ്ങളുടെ ചെറുദോഷങ്ങൾ. വതവഫന, ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ. മാല്ലബ്റാ, പുണ്യവാന്മാരോടൊപ്പം. ശതം വളരെ എളുപ്പമാണ്, അതൊക്കെ പ്രാർത്ഥിക്കണം. അപ്പൊ തന്നെ ആ പ്രാർത്ഥനകളും ഇത് പഠിക്കാതെ പഠിക്കുകയും ചെയ്യണം. പ്രാർത്ഥനയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തി ചെയ്യണം. വീണ്ടും അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബന, ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തത്തിന്റെ ഉള്ളറ രഹസ്യം കണ്ടെത്തിയ സത്യ ബുദ്ധിയുള്ള മനുഷ്യണ്ടല്ലോ. അപ്പൊ നമ്മൾ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ബുദ്ധിമാന്മാരെന്ന് പറയും, പക്ഷെ അള്ളാഹുവിനെ അതിന്റെ പിന്നിലുള്ള സൃഷ്ടികർത്താവിന് മനസ്സിലായിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ബുദ്ധി ഉണ്ടോ? പ്രപഞ്ചത്തിന്റെ അല്ല. അതുകൊണ്ടാണല്ലോ ഐൻസ്റ്റീനെ പോലുള്ള ആളുകളൊക്കെ യഥാർത്ഥത്തിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ട് എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ശാസ്ത്രത്തെ കുറിച്ച് പഠിച്ച ആളുകൾക്ക് ഇതിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ട് എന്ന് പറയും. ആ ബുദ്ധിയുള്ള മനുഷ്യൻ യഥാർത്ഥത്തിൽ ഈ അത്ഭുതങ്ങൾ കണ്ട് കഴിഞ്ഞുകൂടിയാ പോരാ. ആ അള്ളാഹുവിന്റെ കുദുറത്തും അവന്റെ ശക്തിയും ഉൾക്കൊണ്ട ഒരാള് അവന്റെ മുമ്പിൽ വിനയാന്യതനായി തീരണം. അവനോടാണ് കെഞ്ചേണ്ടത്. അവനാണ് ഇത് തന്റെ എന്റെ മൂക്കിവിടെ വേണമെന്നും കണ്ണിങ്ങനെ വേണമെന്നും എന്റെ കൈയിങ്ങനെ വേണമെന്നും എന്റെ കൈകൾക്ക് 5 വിരല് വേണമെന്നും എന്റെ ജീവിതഘടന എങ്ങനെയാകണമെന്നും ഓക്സിജൻ ശ്വസിക്കണമെന്നും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടണമെന്നും ഇതൊക്കെ തീരുമാനിച്ചത് അള്ളാഹുവാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വതആലയോടാണ് അവൻ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന രക്ഷകൾ ചോദിക്കേണ്ടത്. അവൻ നമ്മൾ അടിസ്ഥാനപരമായി രക്ഷപ്പെടേണ്ട നരകരക്ഷയിൽ നിന്നുള്ള രക്ഷ അവനോടാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ട് അയാൾ വീണ്ടും ചോദിക്കുന്നു, റബ്ബന, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ നൽകണമേ. മാ ഭവത്തന, നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്, നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്, വാദാ ചെയ്തത് നീ ഞങ്ങൾക്ക് നൽകണമേ. അലാ റുസുലിക്ക, നിന്റെ ദൂതനിലൂടെ, നിന്റെ പ്രവാചകനിലൂടെ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് നീ നൽകണമേ. വലാ തുഹ്സിനാ, നീ ഞങ്ങളെ നിന്ദിക്കരുതേ യൗമുൽ ഖിയാമ പരലോകത്ത്. ഇന്നക നിശ്ചയമായും നീ ലാ തുഖ്ലിഫുൽ മീആദ്, വാഗ്ദാനം ലംഘിക്കുകയില്ല, നീ വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. അതുകൊണ്ട് നിന്റെ പ്രവാചകനിലൂടെ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് നാഥാ ഞങ്ങൾക്ക് നീ നൽകണമേ. റബ്ബനാ ഞങ്ങളുടെ നാഥ, വളരെ എളുപ്പം പഠിക്കാത്തിന, ഞങ്ങൾക്ക് നീ നൽകണമേ. മാ വാത്തന, നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് അല്ല റുസരിക്ക, നിന്റെ ദൂതനിലൂടെ നിന്റെ പ്രവാചകനിലൂടെ നീ ഞങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചാൽ ഇഹത്തിലും പരത്തിലും മോക്ഷവും വിജയവും ഉണ്ടെന്ന് നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പരലോകത്ത് സ്വർഗമുണ്ടെന്ന് നീ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് ജീവിച്ചവർക്ക് നാളെ രക്ഷയുണ്ടെന്ന് നീ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പടച്ചോനെ, നീ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത് നീ ഞങ്ങൾക്ക് നൽകണമേ. അലാറുശ്രിക്ക, നിന്റെ പ്രവാചകനിലൂടെ പരലോകത്ത് മാത്രമല്ല ഇവിടെ വാഗ്ദാനം ചെയ്തതുണ്ട്. വഅദല്ലാഹുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നുണ്ടല്ലോ, സത്യവിശ്വാസികൾക്ക് അല്ലാഹുലെ യസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും ലദിർത്തലാ ലഹും വലയുബത്തിലന്നഹും മിൻ ബാദി ഖൗഫിഹിം അംന. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ആധിപത്യം നൽകാം, പരമാധികാരം നൽകാം, അതൊക്കെ അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ് സത്യവിശ്വാസികൾക്ക്. ആ വാഗ്ദാനങ്ങളൊക്കെ അലോകത്തെ വാഗ്ദാനം മാത്രമല്ല, നീ വാഗ്ദാനം ചെയ്ത നിന്റെ പ്രവാചകനിലൂടെ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്, ഈ പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോ ആ പ്രാർത്ഥനയേക്കാൾ ആ പ്രാർത്ഥനയുടെ ഫലമാണ് കിസ്റയും കൈസറും ലോകമൊക്കെ ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു, പരലോകത്തോ വലിയ വിജയവും. അപ്പൊ നിന്റെ പ്രവാചകനിലൂടെ നീ എന്തൊക്കെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തോ, റബ്ബനാ ഞങ്ങളുടെ നാദാബാത്തിന, ഞങ്ങൾക്ക് നീ നൽകണമേ. മാത്മാഭവത്തന, നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് അലാറുസരിക്കാൻ നിന്റെ പ്രവാചകനിലൂടെ. വലാ തുഹ്സിനാ യൗമൽ ഖിയാമ, വല്ലാത്തൊരു പ്രയോഗമാണത്, വല്ലാത്തൊരു പ്രയോഗം. പടച്ചോനെ, പരലോകത്ത് നീ ഞങ്ങളെ നിന്ദരാക്കരുതേ. ഇതൊക്കെ ചെയ്തിട്ട് പരലോകത്ത് നരകത്തിൽ പോകുന്ന ഒരവസ്ഥ നമ്മളൊക്കെ പേടിക്കേണ്ട ഒരു പ്രയോഗമാണത്. പടച്ചോനെ, നീ ഞങ്ങളെ പരലോകത്ത് നിന്ദരാക്കരുതേ, ഞങ്ങളെ നീ നിന്ദിക്കരുതേ. വല തുഹ്സിനാ യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഞങ്ങളെ നീ നിന്ദിക്കരുതേ നാഥ. ഇന്നക നിശ്ചയമായും നീ ലാ തുഖ്ലിഫുൽ മീആദ്, വാഗ്ദാനം ലംഘിക്കുകയില്ല, അല്ലാഹ് ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല. പക്ഷെ ആ വാഗ്ദാനം ഞങ്ങൾക്ക് നീ നൽകണേ നാഥാ എന്ന് ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രപഞ്ചത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കുകയും അതുവഴി അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസി. അപ്പോ ഇത് ഇതില് എനിക്ക് തോന്നുന്ന 190 ഞാന് എല്ലാ ആയത്തും എടുത്തിരിക്കണം തന്നെ ഓർമ്മ. ഒന്നും കൂടി ആ 190 കഴിഞ്ഞ് 91 ആയത്തൊന്നും കൂടി നോക്കി എല്ലാരും. അല്ലദീന യദ്കുറൂൻ അല്ലാഹ, അവരല്ലാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഖിയാമൻ നിന്നുകൊണ്ടും വഖുഊദൻ ഇരുന്നുകൊണ്ടും വാലാ ജുനൂബിഹിം കിടന്നുകൊണ്ടും ഒക്കെ അള്ളാഹുവിനെ എപ്പോഴും ഓർക്കും. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹുവിന്റെ കുദ്രത്താണ് അവർക്ക് ബോധ്യം വരിക. ويتفكرون في خلق السماوات والارض, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവര്. ആകാശം തന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെ കുറിച്ചും ഖുർആൻ പല സ്ഥലത്തും വിശദീകരിച്ച് പറയുന്നുണ്ട്. അഫറായിത്തും മാ തഹറുസൂൻ, കൃഷിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അഫറായിത്തും മാ തസ്റഊൻ, അഫറായിത്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഫറായിത്തുമുൻ നാറല്ലതീ തൂറൂൻ, തീയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഫറായിത്തുമ തുംനൂൻ, നിങ്ങൾ ശ്രവിക്കുന്ന ശുക്ലത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെ കുറിച്ച് ചിന്തിക്കാനാണ് അല്ല പറഞ്ഞത്. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ശരിക്കും ഒരു കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട് അവർ പ്രഖ്യാപിക്കും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചോനെ നീ ഇതിനെ വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതിന്റെയൊക്കെ പിന്നിൽ അത്ഭുതകരമായ ഒരു സൃഷ്ടികർത്താവിന്റെ സൃഷ്ടി വൈഭവം ഞാൻ കാണുന്നുണ്ട് റബ്ബേ. ഇതിന്റെ പിന്നിലൊക്കെ ഒരു അള്ളാഹുവിന്റെ അസ്തിത്വം ഞാൻ ദർശിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു സ്രഷ്ടാവുണ്ട്, ഒരു നിയന്താവുണ്ട്, അവന്റെ ആസൂത്രണമുണ്ട് എന്നയാൾ പറയും, നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക്ക്, നീ എത്ര പരിശുദ്ധൻ, അതുകൊണ്ട് നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണം. ആ പ്രാർത്ഥനകളാണ് പിന്നീടുള്ള പ്രാർത്ഥന. സമയമായതുകൊണ്ട് ഇതൊക്കെ ഒരുപാട് ആ നബി ഖൽക്ക് സമാവാ തന്നെ മണിക്കൂറുകൾ എടുത്ത് വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ അതിൽ നിന്നൊന്നും നമ്മളെ സമയമില്ല. നമ്മള് ഖുർആൻ മാത്രല്ല, അതിന്റെ വിശദീകരണം ഇനിയുള്ള ആയത്തുകളിലൊക്കെ വരും ഇൻഷാല്ലാ. അതിന്റെ വിശദീകരണങ്ങൾ ഇനിയുള്ള ആയത്തുകളിലൊക്കെ ഓരോ സന്ദർഭത്തിൽ ഓരോ കാര്യങ്ങളായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. കാല നിസ്കാരത്തിന്റെ കണക്കും നോമ്പിന്റെ കണക്കും അല്ല പറഞ്ഞത്. എങ്ങനെ നിസ്കരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലെങ്കിലും പ്രപഞ്ചത്തിന്റെ ഓരോ പ്രതിഭാസങ്ങളെ കുറിച്ചും അതിന്റെ അത്ഭുതാവസ്ഥയെ കുറിച്ചും ആറാം നൂറ്റാണ്ടിലെ മനുഷ്യർക്കും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യർക്കും വരാനിരിക്കുന്ന അമ്പതാം നൂറ്റാണ്ടിലെ മനുഷ്യർക്കും തിരിയുന്ന രൂപത്തിൽ അവരെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ഖുർആൻ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളൊക്കെ എടുത്തു ധരിക്കുന്നുണ്ട്. ഓരോന്നും എടുത്തു ധരിച്ചിട്ട് ചിന്തിക്കാൻ പറയുന്നുണ്ട്, ആലോചിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ കൂട്ടാക്കാത്ത കേവല കൃത്രിമമായ ശാസ്ത്ര പഠനം, വളരെ കൃത്രിമമായ ഒരു ശാസ്ത്ര പഠനമല്ല വേണ്ടത്, മറിച്ച് ഇതിനൊക്കെ ചിന്തിച്ച് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു തലത്തിലേക്ക് മാറുകയാണ് ചെയ്യേണ്ടത്. ആ ഓർമ്മയിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു തലത്തിലേക്ക് യഥാർത്ഥത്തിൽ ഉയരുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ട് ഈ ആയത്തുകൾ കാണാതെ പഠിക്കണം. ഭർത്താവ് കാണാതെ പഠിച്ചിട്ട് ഭാര്യയ്ക്ക് ചൊല്ലിക്കൊടുക്കണം, ഭാര്യ കാണാതെ പഠിച്ചിട്ട് ഭർത്താവിന് ചൊല്ലിക്കൊടുക്കണം, ഉമ്മയും ബാപ്പും കാണാതെ പഠിച്ചിട്ട് മക്കൾക്ക് ചൊല്ലിക്കൊടുക്കണം, മക്കൾ കാണാതെ പഠിച്ചിട്ട് ഉപ്പാക്കുമ്പാക്കും ചൊല്ലിക്കൊടുക്കണം, എന്നിട്ട് അങ്ങനെ ഇടക്കിടക്ക് ചെല്ലണം, രാത്രിയിൽ ഓതണം, നിസ്കാരത്തിൽ സുന്നത്ത് നമസ്കാരത്തിൽ വർദ്ധസ്കാരത്തിലൊക്കെ ഇത് ഓതണം. ഇപ്പൊ വീട്ടിൽ നിന്ന് വർദ്ധസ്കാരം ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ടൊക്കെ നിങ്ങൾ ഇത് പാരായണം ചെയ്യണം. അങ്ങനെ ഇടക്കിടക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം, എന്ത് കണ്ടാലും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ വരണം. നമ്മുടെ കുട്ടികൾക്ക് ഈ പാഠങ്ങളൊക്കെ നമ്മൾ ശരിക്കും പഠിപ്പിക്കണം. കാരണം കുട്ടി ശാസ്ത്ര ലോകത്ത് പഠിച്ചു വരുന്ന ഓരോ പഠനത്തിലൂടെയും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം. തന്റെ ശരീരശാസ്ത്രം പഠിക്കുന്ന, മെഡിസിൻ പഠിക്കുന്ന കുട്ടി ആ ശരീരശാസ്ത്രത്തിന്റെ ഓരോ ഭാഗം പഠിക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ കുട്ടിക്ക് വരണം. ഭൗതിക ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്ന കുട്ടി ഭൗതിക ശാസ്ത്രത്തിന്റെ ഓരോ ശാസ്ത്ര വസ്തുതകളും പഠിക്കുമ്പോൾ അള്ളാഹ് 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 എന്നുള്ള ചിന്ത അയാളുടെ മനസ്സിൽ വരണം. അങ്ങനെ ഭൗതിക ഈ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ കുറിച്ചുള്ള ഓരോ പഠനത്തിലൂടെയും അള്ളാഹുവിനെ കണ്ടെത്താൻ, അതിനുവേണ്ടിയാണ് അള്ളാഹു കോടിക്കണക്കായ നക്ഷത്രകോളങ്ങൾ സൃഷ്ടികൾ. അല്ല പിന്നെ അവിടെന്താ, മനുഷ്യനെ അത്ഭുതപ്പെടുത്താവുന്ന വിധത്തിലുള്ള വലിയ അത്ഭുതങ്ങളാണ് അവിടെ നിർത്തി വെച്ചിട്ടുള്ളത്. അതിൽ മനുഷ്യൻ പറഞ്ഞു പോകണം, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില എന്ന് പറഞ്ഞു പോകണം എന്നാണ് ശരി. ഇൻഷാ അല്ലാ, അപ്പോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ ഭാഗങ്ങൾ ശരിക്കും പഠിക്കണം, ഒരിക്കൽ കൂടി ഒസിയത്തിലുകയാണ്. ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ബക്കറയുടെ ആ ഭാഗത്ത് 61-62 ആയത്തിൽ ശരീരത്തിന്റെ ആ ഭാഗവും കൂടി ശ്രദ്ധിച്ചാൽ കുറെ കൂടി കൂടിയ കാര്യങ്ങൾ ഇനിയും മനസ്സിലാവും. ഇനിയും വരുന്ന ആയത്തുകളിലൂടെയൊക്കെ അത് മനസ്സിലാവും. നമ്മൾ ഇതും കൂടി പ്രബോധനത്തിൽ, നമ്മുടെ പ്രബോധന കാര്യത്തിൽ ഇതര ആളുകളുമായി ഇസ്ലാമിനെ സംവദിക്കുമ്പോൾ നിരീശ്വരത്വവും നിർമ്മിതത്വം ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇത്തരം ഒരു ചിന്തയിലേക്ക് പുതിയ ലോകത്തെ കൊണ്ടുവരാനുള്ള നല്ല ശക്തമായ ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം. നിരീശ്വരത്വ നിർമ്മിതത്വമൊക്കെ വെറുതെ ഉണ്ടാക്കിയാണ്, വല്ലത്തിനെ നിശ്ചയി എന്ത് പൊട്ടത്തരം കാഴ്ചപ്പാട്. അതിന് പകരം ചിന്തിക്കുന്ന മനുഷ്യരെ അത്ഭുതപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ എടുത്തു ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വവും കുതിരത്വം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യപ്പെട്ടവരുടെ ഒക്കെ ആവശ്യങ്ങളും അള്ളാഹുവിനെ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. ഒരു സഹോദരൻ വിളിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ 14 വയസ്സുള്ള മകൾക്ക് നിർണയിക്കാൻ കഴിയാത്ത ഒരു രോഗം ബാധിച്ചിരിക്കുന്നു, പ്രാർത്ഥിക്കണം എന്ന് സുബൈക്ക് മുമ്പേ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിലെ ഉണ്ടാവണം. പലരും നമ്മുടെ ഈ മജിലിസിന്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മജിലിസിൽ വെച്ച് നമ്മൾ വളരെ ആത്മാർത്ഥമായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, നമുക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന അല്ല കബൂലാക്കിയാൽ തന്നെ നമ്മൾ ഈ മജിലിസ് വളരെ സാർത്ഥമായി തീരും. അതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ ഇഖ്ലാസോടുകൂടി ഇതാക്കണം. നേരത്തെ പറഞ്ഞ അമ്മകളുടെ അസുഖം അള്ളാഹുവിനെ ഭേദമാക്കി കൊടുക്കുമാറാകണെ, അള്ളാഹുവെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകണെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളൊക്കെ അള്ളാ റബ്ബെ നീ ശിഫയാക്കി കൊടുക്കുമാറാകണെ. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകണെ. അള്ളാഹുവെ പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, കോവിഡ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അള്ളാ ഈ മാരക രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കുമാറാകണെ, ഞങ്ങളുടെ നാടിനെ നീ കാത്തിരക്ഷിക്കുമാറാകണെ. പടച്ചവനെ പൂർവാധികം പഴയ അവസ്ഥയിലേക്ക്, നല്ലൊരവസ്ഥയിലേക്ക് ഞങ്ങളുടെ നാടിനെ നീ എത്തിക്കുമാറാകണേ. പലരും സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് ഞെരുവിരി കൊള്ളുകയാണ്. ഇനി എൻ്റെ ഒരു സഹോദരൻ വീട് നിർമ്മാണത്തിന് വേണ്ടി കരുതി വെച്ചതാണ് ഒക്കെ പോയി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു, അല്ലെങ്കിൽ കഴിയാതെ പോകുന്നു എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അവരുടെയൊക്കെ ആഗ്രഹങ്ങളും അവരുടെയൊക്കെ അത്യാവശ്യങ്ങളും പടച്ചവനെ നീ നിറവേറ്റി കൊടുക്കുമാറാകണേ. പടച്ചവനെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കരകയറ്റുമാറാകണേ. അള്ളാഹുവെ ഞങ്ങളെ വേണ്ടപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ട് ഉപ്പ, അതേപോലെ ഉമ്മ പലരും. അള്ളാഹുവെ അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഖബറിൽ കഴിയുന്നവർക്ക് ഞങ്ങളുടെ ഈ ഖുർആൻ പഠനം ഒരാദരവായി റബ്ബെ നീ നൽകി അവരെ നീ അനുഗ്രഹിക്കുമാറാകണേ. പടച്ചവനെ സർവശക്തനായ നാഥ ഞങ്ങളെ മക്കളെ ദീനുള്ള മക്കളാക്കി വളർത്താൻ തൗഫീഖ് നൽകുമാറാകണേ. അള്ളാഹുവെ നിന്റെ കുദിറത്തും നിന്റെ മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണേ. അള്ളാഹുവെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ നിന്നൊക്കെ നിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. പടച്ചവനെ ഞങ്ങളുടെ വിജ്ഞാനം നീ വർദ്ധിപ്പിച്ചു തരുമാറാകണേ. അള്ളാഹുവെ നരകശിക്ഷയിൽ നിന്ന്, കബറിലെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ തീക്ഷ്ണതയിൽ നിന്ന് ഇസാബിന്റെ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കുമാറാകണേ. اللهم اجعل القران لقلوبنا ضياء ولابصارنا جلاء ولاسقامنا دواء ولذنوبنا ممخصا وان النار مخلصا. اللهم نجنا من عذاب القبر ومن عذاب النار. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم انا نسالك الهدى والتقى واللفاف والغنى. اللهم انا نسالك باسمائك الحسنى وصفاتك العلى ان تدفع عنا الوباء ان تكشف عنا البلاء. اللهم اكشف عنا قرونا. اللهم اكشف عنا قرونا. اللهم اكشف عنا قرونا عن بلادنا وعن بلاد المسلمين وعن العالمين اجمعين يا رب العالمين. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون علينا مصائب الدنيا. اللهم متعنا باسمائنا وابصارنا وقوتنا ما حييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره. اللهم اصلح لنا ديننا الذي هو عصمه امرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا اخرتنا التي اليها معادنا واجعل الحياه زياده لنا في كل خير واجعل الموت راحه لنا من كل شر. اللهم انا نسالك الهدى والتقى واللفاف والغنى. اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا. اللهم اشف امراضنا ويسر امورنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا وآتنا ما وعدتنا على رسلك فلا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار وتوفنا مع الأبرار. صلى الله على سيدنا محمد وعلى آل سيدنا محمد. سبحان رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.